പാഠം 11. സഭ ഏകമാണ്. ഈശോ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. മുന്തിരിച്ചിരിയോട് ശാഖകൾ ചേർന്നു നിൽക്കുന്നത് പോലെ ഈശോയിൽ വിശ്വസിക്കുന്നവരെല്ലാം അവിടുത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. സ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഈശോ തന്റെ സഭയെ സ്ഥാപിച്ചു. തന്റെ തിരുരക്തത്താൽ നേടിയ മക്കളെല്ലാം ആ സഭയിൽ ഒന്നായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ചിതറക്കിടക്കുന്ന ദൈവമക്കളെ ഒന്നിച്ചു കൂട്ടാൻ വേണ്ടി ജീവൻ അർപ്പിച്ച ഈശോ മനുഷ്യരെ പരസ്പര ബന്ധമില്ലാത്ത വ്യക്തികളാക്കി വിശുദ്ധീകരിക്കാനും രക്ഷിക്കാനുമല്ല ആഗ്രഹിച്ചത്. സത്യത്തിൽ അവർ തന്നെ അറിയുകയും വിശുദ്ധിയിൽ തന്നെ ശുശ്രൂഷിക്കുകയും ചെയ്യാൻ വേണ്ടി അവരെ ഒരു ജനപദമാക്കാൻ അവിടുന്ന് തീരുമാനമായി. ഈശോ തന്റെ പുരോഹിത പ്രാർത്ഥനയിൽ പിതാവിനോട് പ്രാർത്ഥിച്ചത്, പിതാവും ഈശോയും ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യന്മാരും ഒന്നാകണമെന്നാണ്. അവിടുത്തെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും നമ്മെ ഐക്യപ്പെടുത്താൻ ഈശോ ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക് സകല ജനങ്ങളും കടന്നു വരണമെന്നത് ഈശോയുടെ ആഗ്രഹമാണ്. അതിനായിട്ടാണ് അവിടുന്ന് സഭ സ്ഥാപിച്ചത്. അവിടുന്ന് പറയുന്നു, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവരെയും ഞാൻ കൂട്ടിക്കൊണ്ടു വരേണ്ടിയിരിക്കുന്നു. അവ എന്റെ സ്വരം ശ്രവിക്കും, അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. സഭ വിശ്വാസികളുടെ കൂട്ടായ്മ. സ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണം വഴി മിശിഹായിൽ വിശ്വസിച്ചവരുടെ വലിയ സവിശേഷത കൂട്ടായ്മയായിരുന്നു. അവർ സ്ലീഹന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു. തങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും അവർ തൽപരരായിരുന്നു. കൂട്ടായ്മയ്ക്ക് ഗ്രീക്ക് ഭാഷയിൽ കൊയിനോനിയ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. വിശ്വാസപരമായ ഐക്യം. അടിസ്ഥാനപരമായി സഭയെ ഒരു കൂട്ടായ്മയാക്കുന്നത് വിശ്വാസമാണ്. ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. പിതാവ് നമ്മുടെ രക്ഷയ്ക്കായി ലോകത്തിലേക്ക് അയച്ച പുത്രൻ തന്നിൽ യാഥാർത്ഥ്യമാക്കിയതും പരിശുദ്ധാത്മാവിലൂടെ പൂർത്തീകരിച്ചതുമായ രക്ഷയിലുള്ള വിശ്വാസമാണത്. ഇപ്രകാരം സഭാമക്കളെല്ലാവരും ഒരേ വിശ്വാസത്തിൽ പങ്കുപറ്റുന്നു. അവർ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസായും വഴി ഒരേ ആത്മാവിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. കൂദാശകളിലുള്ള ഐക്യം. മാമോദീസായിലൂടെ ഈശോയിൽ ഏക ശരീരമായി തീർന്ന നമ്മെ പരിപോഷിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളുമാണ്. പൗലോസ്ലിഹ പറയുന്നത് പോലെ, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം മിശിഹായുടെ രക്തത്തിലുള്ള പങ്കുചേരലും നാം വിഭജിക്കുന്ന അപ്പം അവിടുത്തെ ശരീരത്തിലുള്ള പങ്കുചേരലുമാണ്. പലരായിരിക്കുന്ന നാം ഒരേ അപ്പത്തിൽ പങ്കുചേർന്നുകൊണ്ട് മിശിഹായിൽ ഏക ശരീരമായി തീരുന്നു. ഒരേ ആത്മീയ പാനീയം കുടിക്കുകയും ഒരേ ആത്മീയ ഭക്ഷണം കഴിക്കുകയും ചെയ്ത് ഒരേ ജീവനിൽ പങ്കാളികളായി തീരുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. ഇങ്ങനെ ഒരേ മാമോദീസായും ഒരേ അപ്പവും സഭാമക്കളുടെ ഐക്യത്തിന് കാരണമായി തീരുന്നു. ശ്ലൈഹികമായ ഐക്യം. മിശിഹ തന്റെ സഭയ്ക്ക് രൂപം കൊടുത്തത് താൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ആത്മാവിൽ അഭിഷേകം ചെയ്തയച്ച സ്ലീഹന്മാരിലൂടെയാണ്. സ്നേഹന്മാരാലും അവിടുത്തെ പിൻഗാമികളാലും സഭ നയിക്കപ്പെടണമെന്നും വിശുദ്ധീകരിക്കപ്പെടണമെന്നും പഠിപ്പിക്കപ്പെടണമെന്നും അവിടുന്ന് നിശ്ചയിച്ചു. സഭയുടെ കൂട്ടായ്മയ്ക്ക് ആവശ്യമായ ഒരു ഘടകമാണ് സ്നേഹന്മാരോടും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരോടുമുള്ള കൂട്ടായ്മ. ഇതിനെ ശ്ലൈഹിക കൂട്ടായ്മ എന്ന് പറയാം. ഇപ്രകാരം ഐക്യപ്പെടുന്നവർക്ക് ഒരേ വിശ്വാസവും ഒരേ കൂദാശകളും ഒരേ ശ്ലൈഹിക നേതൃത്വവുമാണ് ഉള്ളത്. ഇവ വഴി വിശ്വാസികൾ പരിശുദ്ധാത്മാവിൽ സജീവമായി സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സഭ സഭകളുടെ കൂട്ടായ്മ. സഭ മിശിഹായുടെ ശരീരമാണ്. സഭയിൽ വിശ്വാസികൾ ഒരേ അധികാരത്തിന് കീഴിൽ വിവിധ വ്യക്തിസഭകളായി നിലകൊള്ളുന്നു. ഈ സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്കാ സഭ. ഈ സഭകൾ തമ്മിൽ പ്രശംസനീയമായ ബന്ധവും ഐക്യവും പുലർത്തുന്നുണ്ട്. വൈവിധ്യം സഭയുടെ ഐക്യത്തെ തകർക്കുകയല്ല, പ്രത്യേകത ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരാധനാക്രമം, ദൈവശാസ്ത്രം, ആധ്യാത്മികത, ശിക്ഷണക്രമം, ഇവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ 24 വ്യക്തിസഭകൾ കത്തോലിക്കാ സഭയിലുണ്ട്. ഇവ വ്യത്യസ്ത ചരിത്ര സാഹചര്യങ്ങളിലും തനത് സംസ്കാരത്തിലുമാണ് രൂപീകൃതമായിട്ടുള്ളത്. ഈ സഭകൾക്കെല്ലാം തനതായ ജീവിതശൈലി സ്വന്തമായിട്ടുണ്ട്. ഈ സഭകൾക്കെല്ലാം തുല്യ പദവിയാണുള്ളത്. പുരാതനമായ 6 ആരാധനക്രമ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നവയാണ് ഈ സഭകൾ. അവയിൽ അർമേനിയൻ, അലക്സാൻഡ്രിയൻ, ബൈസെൻറ്റെയിൻ, അന്ത്യോക്കിയൻ, കാൽഡിയൻ എന്നീ 5 പൗരസ്ത്യവും റോമൻ, ലത്തീൻ പാശ്ചാത്യവുമാണ്. സീറോ മലബാർ സഭ. മാർ തോമസ് ലെഹായിൽ നിന്നും സുവിശേഷ വെളിച്ചം ഏറ്റുവാങ്ങി ആദ്യ 100 തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ് ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഈ വിശ്വാസ പാരമ്പര്യം ആദ്യം മുതൽ പുലർത്തുന്ന സഭയാണ് സീറോ മലബാർ സഭ. തിരുസഭ 1. പാശ്ചാത്യ സഭ റോമൻ. 2. പൗരസ്ത്യ സഭകൾ ബൈസെൻറ്റിയൻ. 1. ബൾഗേറിയൻ. 2. അൽബേനിയൻ. 3. ഹംഗേറിയൻ. 4. മെൽക്കൈറ്റ്. 5. റുമേനിയൻ. 6. റഷ്യൻ. 7. റുത്തേനിയൻ. 8. യുക്രേനിയൻ. 9. സ്ലോവാക്. 10. ഗ്രീക്ക്. 11. ബൈലോറഷ്യൻ. 12. മാസിഡോണിയൻ. 13. ക്രിസേവിച്ച്. 14. ഇറ്റാലോ അൽബേനിയൻ. അന്ത്യോക്കിയൻ. 1. സിറിയൻ. 2. മാറോനിത. 3. സീറോ മലങ്കര. അലക്സാൻഡ്രിയൻ. 1. കോപ്റ്റിക്. 2. എത്യോപ്യൻ. 3. എരിത്രേയൻ. കാൽഡിയൻ. 1. കൽദായ. 2. സീറോ മലബാർ. അർമേനിയൻ. പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് തദ്ദേശീയമായ അനുരൂപണങ്ങളോടുകൂടി സീറോ മലബാർ സഭയ്ക്കുള്ളത്. സീറോ മലബാർ സഭയും കൽദായ സഭയും പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് ഉപയോഗിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിന് പുറത്താണ് ഈ സഭകൾ വളർന്നു വന്നതെങ്കിലും പത്രോസിന്റെ സിംഹാസനവുമായി ഐക്യത്തിലും കൂട്ടായ്മയിലുമാണ് ഇവ നിലനിന്നിരുന്നത്. കത്തോലിക്കാ സഭയിൽ തനതായ വ്യക്തിത്വവും പാരമ്പര്യവുമുള്ള സീറോ മലബാർ സഭ വിശ്വാസത്തിലും കൂദാശകളിലും ഭരണക്രമത്തിലും സാർവത്രിക കൂട്ടായ്മയിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. ഈശോ സ്ഥാപിച്ച ഏകസഭയായ കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സഭയുടെ ഐക്യത്തിനും വളർച്ചയ്ക്കുമായി നമുക്ക് ഒരുമയോടെ പ്രവർത്തിക്കുകയും ചെയ്യാം. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. യോഹന്നാൻ 17:20-26 വരെയുള്ള വാക്യങ്ങൾ. ഓർമ്മിക്കാനൊരു തിരുവചനം. പിതാവേ, അങ്ങെന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17:21 വാക്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയിൽ വിശ്വസിക്കുന്ന സകലരും തിരുസഭയിൽ ഒന്നായി തീരുന്നതിന് ഇടയാക്കണമേ. എന്റെ തീരുമാനം സഭകളുടെ ഐക്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സഭയോടൊത്ത് ചിന്തിക്കാം. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവുമെന്ന് വിശ്വാസ പ്രമാണത്തിൽ നാം സമ്മതിച്ചു പറയുന്ന സഭ ഉത്ഥാനത്തിന് ശേഷം നമ്മുടെ ദിവ്യരക്ഷകൻ മേയിക്കാനായി പത്രോസിനെ ഭരമേൽപ്പിച്ച സഭ, പ്രചരിപ്പിക്കാനും ഭരിക്കാനും വേണ്ടി വിശുദ്ധ പത്രോസിനെയും മറ്റു ശ്ലീഹന്മാരെയും ഏൽപ്പിച്ച സഭ, നിത്യകാലത്തേക്ക് അവിടുന്ന് പടുത്തുയർത്തിയ സഭ, ഇതാണ് ക്രിസ്തുവിൻ്റെ സഭ. തിരുസഭ 8. മാതൃസഭയെ അറിയാൻ. കൂനംകുരിശ് സത്യത്തോടെ മാർത്തോമാ നസ്രാണികളുടെ ഇടയിലുണ്ടായിരുന്ന നിർഭാഗ്യകരമായ ഭിന്നത ക്രമേണ മാർത്തോമാ നസ്രാണികളുടെ വിഭജനത്തിലേക്ക് നയിച്ചു. ഒരു വിഭാഗം അന്ത്യോക്യൻ സഭയുമായി ബന്ധം സ്ഥാപിച്ച് അകന്നുപോയി. അവർ പുത്തൻകുറ്റുകാർ എന്നറിയപ്പെട്ടു. ഈ പിളർപ്പുണ്ടായതു മുതൽ ഐക്യത്തിനു വേണ്ടിയുള്ള പരിശ്രമം തീവ്രമായി നടന്നിരുന്നു. ഇതിനു നേതൃത്വം കൊടുത്തവരിൽ പ്രമുഖനാണ് കരിയാറ്റിൽ യൗസേപ്പ് മൽപ്പാനും പാറേമാക്കൽ തോമാ കത്തനാരും. ഈ കാര്യസാധ്യത്തിനായി അവർ മാർപ്പാപ്പയെ സന്ദർശിച്ച് പുനരൈക്യത്തിനായുള്ള അപേക്ഷയും മറ്റു രേഖകളും സമർപ്പിച്ചു. കരിയാറ്റിൽ യൗസേപ്പ് മൽപ്പാനെ 1783 February 17 കൊടുങ്ങല്ലൂർ രൂപതയുടെ മെത്രാപൊലീത്തയായി മാർപ്പാപ്പ നിയമിച്ചു. എന്നാൽ മടക്ക യാത്രക്കിടയിൽ ഗോവയിൽ വെച്ച് അദ്ദേഹം ദിവംഗതനായി. പുനരൈക്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നവും പൊലിഞ്ഞു. ഈ യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് പാറേമാക്കൽ തോമാ കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം. കരിയാറ്റിൽ മെത്രാപൊലീത്തായുടെ മൃതദേഹം ആദ്യം ഗോവയിൽ സംസ്കരിക്കപ്പെട്ടു. പിന്നീട് ഭൗതികാവശിഷ്ടങ്ങൾ ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് മാറ്റി അടക്കം ചെയ്തിട്ടുണ്ട്.